നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ ക്ഷേമമായി പോറ്റുന്നെന്നെ സ്നേഹമോടെ യേശുനായകൻ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ.
ദൈവമാതൃമഹത്വം ഗുരുവാക്യം വായിക്കാം. എബ്രായലേഖനം അതിന്റെ പത്താമത്തെ അധ്യായം, പത്താമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം. നമ്മൾ പലപ്പോഴും വായിച്ചുള്ള വാക്യമാണ്, ഞാൻ എന്റെ ആ ഭാഗമല്ല എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതിലൊരു കാര്യം പറയുന്നത്, പത്താമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹീബ്രൂസ് ചാപ്റ്റർ 10:1, ന്യായപ്രമാണം എന്ന് പറയുന്നത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ഓൾഡ് കവനന്റ് എന്ന് പറയുന്നത് ഷാഡോ ആണ്, റിയാലിറ്റി അല്ല, വരാൻ പോകുന്ന നന്മകളുടെ ഷാഡോ ആണെന്നാണ് പറയുന്നത്. ഒമ്പാമത്തെ അധ്യായത്തിന്റെ 11 വാക്യത്തിൽ പറയാണ്, ക്രിസ്തു എന്നാൽ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ് അല്ലെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമം ഓൾഡ് കവനന്റ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ചില റിയാലിറ്റികളുടെ ഷാഡോ ആണ്, യഥാർത്ഥമായി വരാൻ പോകുന്ന ചില നന്മകളുടെ നിഴലായിരുന്നു പഴയ നിയമം. പഴയ നിയമം എന്ന് നമ്മളിവിടെ പറയുമ്പോൾ പഴയ നിയമ പുസ്തകമല്ല അവിടെ പറയുന്നത്, പഴയ നിയമ കൽപ്പനകൾ മോറലോ അതുമല്ല അവിടെ പറയുന്നത്. കാരണം അതൊരു നിഴലൊന്നുമല്ല അല്ലെ. കൊലപാതകം ചെയ്യരുതെന്ന് പറയുന്നത് ഒന്നിന്റെ നിഴലല്ല, വിചാരം ചെയ്യരുതെന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്, അതൊരു നിഴലല്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലെ ചില ആചാരങ്ങൾ, പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ, ഇത് ദൈവം കൊടുത്തത് പുതിയ നിയമത്തിൽ വരാൻ പോകുന്ന ചില നന്മകളുടെ നിഴലായിട്ടാണ്. അതാണ് കൊലോസ്യ ലേഖനം അതിന്റെ 2 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ, 16 വാക്യം. അതാ ഒരു റോങ് ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പഴയ നിയമത്തിലെ ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ, പെരുന്നാള്, വാവ്, ശബത്ത് ഇങ്ങനത്തെ ചില ആചാരങ്ങൾ, ചില സെറിമോണിയൽ ലോസ്, അത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, അത് വരുവാനുള്ളവയുടെ നിഴലത്രേ. ദേഹം എന്നത് ക്രിസ്തുവിനുള്ളത് എന്നുള്ളതിന്റെ റിയൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിംഗാണ്, ബട്ട് ദ സബ്സ്റ്റൻസ് ഈസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ചില നിഴലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ പൂർത്തീകരണം യേശു ക്രിസ്തു വന്നപ്പോൾ അത് റിയാലിറ്റി ആയി തീർന്നു, അത് സത്യമായി തീർന്നു. അപ്പോൾ ശരിക്കും നമ്മൾ പഴയ നിയമത്തിലെ വായിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ നിയമത്തിലെ ഈ നിഴലുകൾ, നിഴലുകൾ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുള്ള നിഴലാണ്, അല്ലാതെ എല്ലാത്തിനെയും കഴിഞ്ഞ് നിഴലായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഈ ദൈവവചനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാണ് എന്ന് ഉറപ്പിക്കപ്പെടുന്നത് പഴയ നിയമത്തിലെ ചില നിഴലുകൾ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് സംഭവിച്ചതുകൊണ്ടാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, എല്ലാവർക്കും വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി എന്ന് ആ കാര്യം സംഭവിച്ചതുകൊണ്ടല്ല നമ്മൾ യഥാർത്ഥത്തിൽ അത് ദൈവവചനമാണ്, ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ എഴുതി വെച്ചതുകൊണ്ടല്ല അത് യഥാർത്ഥത്തിൽ ദൈവവചനമാകുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നിഴലായി എഴുതി വെക്കുകയും അത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ദൈവത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ തന്നെ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ നിഴലായിട്ട് എഴുതി വെക്കുകയും അത് യഥാർത്ഥത്തിൽ റിയാലിറ്റി ആയിട്ട് നടക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്ത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ചെന്ന് മനസ്സിലാവും. അങ്ങനെ പഴയ നിയമത്തിലെ ചില വളരെ പ്രധാനപ്പെട്ട ചില നിഴലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു. അതൊന്നും കൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഒരു സെലിബ്രേഷനാണ്, ഒരാഘോഷമാണ്, ഒരു ഉത്സവമാണ് എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അത് ഉത്സവം എന്ന് പറയുന്നത് ഏതെങ്കിലും സംഭവം ഒരു സമയത്ത് നടക്കുന്ന കാര്യമല്ല, കണ്ടിന്യൂസ് ആയി ഒരു ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യപ്പെടേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉത്സവമായി കൊണ്ടാകേണ്ട കാര്യമാണ്. ഇതിന് പഴയ നിയമത്തിൽ ചില നിഴലായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളത് അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചതാണ്, അതെങ്കിലും വീണ്ടും എടുത്തു വായിക്കാം. എന്റെ പുറപ്പാട് പുസ്തകം എന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, എക്സോഡസ് 12:14, പുറപ്പാട് 12-ന്റെ, എല്ലാവരും എടുത്തോ, പുറപ്പാട് 12:14. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യം പെട്ടെന്ന് വായിച്ചു പോകും, ഒരു ചിലര് എടുത്തെടുത്ത് വരുമ്പോഴേക്കും അടുത്ത വാക്യങ്ങൾ വരുന്നു. അവിടെ എല്ലാവരും എടുത്തല്ലോ. പുറപ്പാട് 12:14 ആരെങ്കിലും ബാക്കിൽ നിന്ന് വായിക്കാമോ? ഇവിടെ പറയാണ് ഒരു ദിവസം നിങ്ങൾ, ഇസ്രായേൽ മക്കളത്ത് പറയാണ് ഒരു പർട്ടിക്കുലർ ഡേ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉത്സവമായി ആചരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നൗ ദിസ് ഡേ will be a memorial to do memorial to you and you shall celebrate it as a feast to the Lord. ഒരു ദിവസം നിങ്ങൾ ഉത്സവമായിട്ട് ആചരിക്കണം. ഏത് ദിവസമാണ്? നമ്മൾ സാധാരണ ഏത് ദിവസമാണ് നമ്മുടെ ഒരു ആഘോഷിക്കാറുള്ളത്? നമ്മൾ ആഘോഷിക്കുന്ന ഏത് ദിവസം? നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ബൈബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് ദിവസം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് ദിവസം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഏത് ദിവസമാണ് നിങ്ങൾക്ക് വായിച്ചിട്ടുള്ളവർക്കറിയാം? ഏതാണ്? പാസോവർ, ഇല്ലെങ്കിൽ റിഡംഷൻ, രക്തത്താലുള്ള വീണ്ടെടുപ്പിന്റെ ആ ദിവസം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഈ ദിവസം നിങ്ങൾ ഓർക്കുകയും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 13:3, എക്സോഡസ് 13:3. ഇവിടെ പറയുന്നത് റിമെമ്പർ ദിസ് ഡേ വിച്ച് യു വെന്റ് ഔട്ട് ഫ്രം ഈജിപ്ത്. അത് നമ്മൾ മുമ്പിലത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പിന്റെ ആ ദിവസമാണ്. അതേ കാര്യത്തിനെ പറ്റിയാണ് 12:14 പറഞ്ഞിരിക്കുന്നത്, ഈ ദിവസം നിങ്ങൾക്ക് ഒരു ഓർമ്മ നാളായിരിക്കണം, അത് നിങ്ങൾ യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. അന്നേരം ഒരു ദിവസം ഇസ്രായേൽ മക്കളുടെ അടുത്ത് ഓർക്കാനായിട്ട് പറഞ്ഞു, ഓർക്കാനായിട്ട് പറഞ്ഞത് മാത്രമല്ല അത് ഉത്സവമായി ആചരിക്കണമെന്ന് പറഞ്ഞു. അത് ഏത് ദിവസമാണ്? ദ ഡേ ഓഫ് റിഡംഷൻ. അന്നേരം നമ്മളുടെ ജീവിതത്തിൽ അത് ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശരിക്കും വീണ്ടെടുക്കപ്പെട്ടവർക്ക് ആ ദിവസം ഓർമ്മ ഉണ്ടായിരിക്കും. ബർത്ത്ഡേ പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡേ ആണ്. ചിലർക്കത് റിയൽ ആയിട്ടുള്ള ബർത്ത്ഡേ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം, സുൽബ്രദറിന്റെ വീട്ടിൽ പോയപ്പം, ലീനേഴ്സിന്റെ വീട്ടിൽ പോയപ്പം, ലീനേഴ്സിന്റെ പപ്പ പറയായിരുന്നു, ലീനേഴ്സിന്റെ പപ്പായുടെ ബർത്ത്ഡേയും വീണ്ടും ജനിച്ച ദിവസവും രണ്ടും ഒരേ ദിവസമാണ്. അന്നേരം അത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. അന്നേരം ഒരു ദിവസം തന്നെ ആഘോഷിച്ചാൽ മതി രണ്ടിനും വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉത്സവമായി ആചരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണെന്ന് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവർക്ക് വീണ്ടും ജനിച്ച ദിവസം, കർത്താവ് നമ്മുടെ പാപം മാറ്റിയ ദിവസം, നമ്മുടെ പാട്ടിൽ പാടാറുണ്ട്, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ, ആ ഒരു ദിവസം ഉത്സവമായിട്ട് ആചരിക്കേണ്ടതാണ്, റിമെമ്പർ ചെയ്യേണ്ടതാണ് എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, അത് യഹോവയ്ക്ക് ഒരു ഉത്സവമായി ആചരിക്കണം. അന്നേരം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് തന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതിന്റെ റിയാലിറ്റി, അല്ലെങ്കിൽ നിഴലായിരുന്നു പെസക. അതാണ് 12-ാമത്തെ അധ്യായത്തിൽ ആ പെസകയുടെ നിയമങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം മുതൽ,
ആദ്യം സൂക്ഷിക്കുന്നു.
ഏഴാമത്തെ വാക്യം, പതിമൂന്നാമത്തെ വാക്യം, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കും. അന്നേരം അതൊരു ഷാഡോ ആയിരുന്നു, അതിന്റെ റിയാലിറ്റി യേശു ക്രിസ്തുവിൽ കൂടി ക്രൂശിൽ നടന്നു. ഇതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, പഴയ നിയമം ഓൾഡ് കവനന്റ് ഇസ് എ ഷാഡോ ഓഫ് ദ ഗുഡ് തിങ്സ് ടു കം. റിയാലിറ്റി ആയിട്ട് ഈ വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. അത് പലർക്കും ഓർമ്മ നാളല്ല, കാരണം അവരുടെ ജീവിതത്തിൽ ഇതൊരു ഓർമ്മ നാളായിട്ട് വന്നിട്ടേ ഇല്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾക്ക് അത് ഓർമ്മ നാളാണ്. എന്നാൽ ഞാൻ പറയാൻ കഴിഞ്ഞു, ഇത് കൂടാതെ ചില കാര്യങ്ങളും കൂടി അതേ അധ്യായം പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്. ഇത് യേശുക്രിസ്തുവിന്റെ മരണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എന്നാൽ ഇത് ആപ്ലിക്കബിൾ ആകുന്നത് എത്ര പേർക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോൾ, അവിടെ അത് കട്ടിടമേലും കുറുമ്പടിമേലും പെരട്ടിയവർക്ക് മാത്രമാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത്. അതേപോലെ തന്നെ ഇതേ കാര്യം തന്നെ യഥാർത്ഥത്തിൽ ഇത് ഉത്സവമായിട്ട് ആചരിക്കാൻ കഴിയുന്ന ആർക്കാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അതൊന്നുകൂടി ചിന്തിക്കാം. അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 47 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് ആചരിക്കണമെങ്കിൽ രണ്ടാമത് കാര്യം കൂടി നടക്കണം. എന്താണ്? പരിച്ഛേദന ഉണ്ടാവണം. അന്നേരം ഒന്ന്, രക്തം കട്ടണമേലും കുടുംബമേലും പരട്ടണം. ആ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിട്ട് ആചരിക്കണം. എന്നാൽ ഇത് ആചരിക്കേണ്ട വ്യക്തി പരിച്ഛേദന ഏൽക്കുകയും വേണം അല്ലേ. അന്നേരം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ആചരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന്റെ റിയാലിറ്റി എന്താണ് നമുക്കറിയാം. അതും പഴയ നിയമത്തിൽ ഒരു നിഴലായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന ഉണ്ടാകുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ഉത്സവം ആചരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ഒരു ഡ്യുവൽ വർക്കുണ്ട് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ. രണ്ട് വർക്കുകൾ ഒരേ സമയത്ത് നടക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ഒന്ന്, ആ വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ള കാര്യം. ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നടക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത് അതേ സമയത്ത് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്, ആ വ്യക്തിയുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം. ഈ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യപ്പെട്ട, യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ വീണ്ടും ജനനമുണ്ടായ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുകയാണ്. ഇത് രണ്ടും റിയാലിറ്റി ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാര്യത്തിൽ ഇതൊരു ഉത്സവമാകത്തുള്ളൂ. നേരെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഉത്സവമായി തീരാത്തത്, നമ്മളുടെ ജീവിതത്തിൽ അത് എൻജോയ്മെന്റ് ആയി തീരാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയി തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ ജഡത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിയത്തില്ല, നമുക്കതൊരു എൻജോയ്മെന്റ് ആകാനും കഴിയത്തില്ല. റോമാലേഖനം 6:6 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. റോമർ 6:6 പഴയ പുറയിലിരിക്കുന്ന ആർക്കെങ്കിലും വായിക്കും. ഞാൻ പുറയിലിരിക്കുന്ന ആൾക്കാർ എടുക്കാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെടുത്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളവർക്കും അത് എടുക്കാനായിട്ടുള്ള സമയം കിട്ടും, അതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, 6:6 പറയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. വി നോ എന്നാണ് പറഞ്ഞത്. നേരെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഒന്ന്, നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടു, പാപത്തിന്റെ ശിക്ഷ മാറ്റപ്പെട്ടു എന്നുള്ളതൊന്ന്. അതാണ് ആദ്യം നടന്നത്. സംഹാരകൻ കടന്നു വന്നപ്പോൾ സംഹാരകൻ നമ്മളെ കൊല്ലാതെ വണ്ണം, നമ്മളുടെ ജീവൻ എടുക്കാതെ വണ്ണം യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ കവർ ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് കാരണം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, നമ്മുടെ നിത്യമായിട്ടുള്ള ശിക്ഷ മാറ്റപ്പെട്ടു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അതേ സമയത്ത് തന്നെ ഒരു കാര്യം കൂടി നടക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. ആ പരിച്ഛേദന ചെയ്യുന്നതിന്റെ പുതിയ നിയമ റിയാലിറ്റിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിന്റെ കർത്തൃത്വം നിങ്ങളുടെ മുകളിൽ നിന്ന് അതോടുകൂടി കട്ട് ചെയ്ത് മാറ്റപ്പെടുന്നു. പഴയ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഇത് മാറ്റപ്പെടുന്ന വ്യക്തി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. നേരെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാകാത്ത വ്യക്തിക്ക്, ഇല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായി എന്നുള്ളതൊരു റിയാലിറ്റി ആയി തീരാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഈ ഉത്സവം ആചരിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടു കാര്യം, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാത്ത, ഹൃദയപരിച്ഛേദന നടക്കാത്ത, വീണ്ടും ജനിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും ഇത് റിയാലിറ്റി ആവത്തില്ല. ഒരു സഹോദരൻ രാവിലെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ ചോദിക്കുകയായിരുന്നു, സ്നാനപ്പെടുന്നതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത്. റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നാനത്തിന്റെ പുറകിലുള്ള റിയാലിറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ 6-ാം അധ്യായം വളരെ വിശദമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ സഹോദരനോട് പറയായിരുന്നു, സ്നാനം എന്നുള്ളതിന്റെ പുറകിൽ ഇംപ്ലൈഡ് ആയിരിക്കുന്ന ചില റിയാലിറ്റീസ് മനസ്സിലാക്കാതെ സ്നാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, പിന്നീട് ഒരിക്കലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സ്നാനത്തിന്റെ പുറകിലുള്ള റിയാലിറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിയണം. അങ്ങനെ പഴയ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, പഴയ ഒരു ജീവിതം ഉണ്ടായിരുന്നു, പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു, അതിനെയെല്ലാം ക്രൂശിൽ വെച്ചിട്ട് യേശുക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് നമ്മൾ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കി, ഇല്ലെങ്കിൽ അത് റിയാലിറ്റി ആയിത്തീർന്ന വ്യക്തി അത് ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ റോമലയനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ തുടങ്ങും. റോമലേഖനം 6:4. ഇവിടെ പറയാണ്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ യേശുക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടപ്പോൾ അവന്റെ മരണത്തിൽ എനിക്കൊരു പങ്കുണ്ടായി തീർന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാണ്, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇനി പുതിയ വഴിയിൽ കൂടി, പുതിയ ജീവിതത്തിന്റെ വഴിയിൽ കൂടി നടക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്നുള്ളത് ഹൃദയത്തിൽ തീരുമാനിക്കുകയും അത് റിയാലിറ്റി ആയി തീർന്ന ഒരു വ്യക്തി ജലത്തിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്ഥാനത്തിൽ അവനോടുകൂടി കുഴിച്ചപ്പെടപ്പെട്ടു. ക്രിസ്തു തന്റെ മഹിമയാ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫാണ് ക്രിസ്തീയ ജീവിതം. പക്ഷെ ഈ ജീവന്റെ പുതുക്കം പലർക്കും ഇല്ല. ഒരു ലൈഫിന്റെ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായിട്ട് ഉണ്ടാകാനായിട്ടാണ്. ഇതില്ലാത്തതിന്റെ, പലരുടെയും ജീവിതത്തിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തതിന്റെ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു, ഈ ഡ്യുവൽ വർക്ക് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അല്ലെങ്കിൽ ഡ്യുവൽ വർക്കിൽ എന്തൊക്കെ ഇംപ്ലോയ്ഡ് ആയിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയത്തില്ല. നമ്മൾ പറഞ്ഞേക്കാം, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു, എന്റെ ശിക്ഷാവിധി മാറ്റപ്പെട്ടു, അതുകൊണ്ട് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ശരിയാണ്. പക്ഷെ അതോടുകൂടി നടന്ന രണ്ടാമത്തെ കാര്യം പറയാണ്, പരിച്ഛേദന ഇല്ലാത്തവൻ ഒരുത്തനും ഇത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ റിയൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം സെലിബ്രേഷൻ ആവണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം അറിയേണ്ടത്, നമുക്കൊരു പഴയ ലൈഫ് ഉണ്ടായിരുന്നു, ആ ലൈഫ് പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. ആ ലൈഫിൽ നമുക്ക് ലോകത്തിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യം കണ്ടെടുക്കുന്നില്ല, എഫേസ്യരിലെ 2:1 മുതൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയായിരുന്നു പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം എന്ന് എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്ത് വായിക്കാം, എഫേസ്യരിലെ 2:1 മുമ്പേ എങ്ങനെയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ് മരിച്ചവരാണ്. ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം, പല കാര്യങ്ങളും ഈ കോറായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മരിച്ചവരായിരുന്നു. അതാണ് അവിടെ മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള സ്പിരിച്വൽ റിയാലിറ്റിയിൽ യു ആർ ഡെഡ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല, ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയത്തില്ല. ഇതെല്ലാം ഒരു മരിച്ച മനുഷ്യനെ പോലെയായിരുന്നു. ഒരു മനുഷ്യന് ഈ ലോകത്തിലെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സ്പിരിച്വലി ഡെഡായ ഒരു മനുഷ്യന് ദൈവിക കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അത് അവന് ഫൂളിഷ്നസ് ആണ്. അത് കൊരിന്ത്യലേഖനത്തിൽ തന്നെ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. ആ വാക്യം നമുക്ക് എനിക്ക് യാതൊരു എടുത്ത് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലെ ചില മർമ്മങ്ങളെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. 2:6 വാക്യം മുതൽ പറയുകയാണ്, ഞങ്ങൾ തികഞ്ഞവരുടേയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നത്. ആ മർമ്മത്തെ പറ്റി പറയാണ്, അത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവമോ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങൾ ആത്മീയന്മാർക്ക് പൗലോസ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നേരെ സ്പിരിച്വൽ തിങ്സ് മനസ്സിലാകുന്ന ചില ആൾക്കാർ, എന്നിട്ട് പറയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്ത ചില ആൾക്കാരുണ്ട്. അതാരാണ്? അവിടെ അതാണ് താഴെ പഠിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. 13 വാക്യം. ഇവിടെ പറയാം, ഞങ്ങളിവിടെ പറയുന്നത് മാനുഷികമായിട്ടുള്ള കുറെ ജ്ഞാനങ്ങളൊന്നുമല്ല. ഇത് എന്താണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയണം, ഇത് ചിലർക്ക് മനസ്സിലാവത്തില്ല, ഒട്ടും മനസ്സിലാവത്തില്ല. കാര്യം എന്താണ്? അങ്ങനെയുള്ള ആരാണ്? അടുത്ത വാക്യം പറയാണ്, ഇവിടെ പറയാണ് നാച്ചുറൽ മാൻ. പ്രകൃത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുമനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ. സാധാരണ മനുഷ്യന് ഈ സ്പിരിച്വൽ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. സ്പിരിച്വൽ കാര്യങ്ങൾ ഇവന് പോഷത്വമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവൻ ഹീ സ്പിരിച്വലി ഡെഡ്. നേരെ മരിച്ച ഒരു മനുഷ്യന് ലോകത്തോട് അവന് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ആത്മീയമായി മരിച്ച മനുഷ്യന് ദൈവാത്മാവിന്റെ പറയുന്ന ഒന്നും മനസ്സിലാവാത്തവന് പോഷത്വമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പറയാണ്, അത് ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അവന് ഗ്രഹിപ്പാനും കഴിയത്തില്ല. നേരം സ്പിരിച്വൽ കാര്യങ്ങൾ ആത്മീയ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ, രക്ഷിക്കപ്പെടാത്ത മനസ്സിലാവത്തില്ല. നേരം ആ വ്യക്തിയാണ് മരിച്ചവൻ. 3 അധ്യായത്തിൽ പറയാണ് ജഡീകന്മാരുണ്ട്. ജഡീകന്മാർക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് അറിയാമോ? പാല് മാത്രമേ കുടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ നാച്ചുറൽ മാൻ, അവൻ ഒന്നും മനസ്സിലാവത്തില്ല. ആത്മീയമായിട്ട് പറയുന്ന മുഴുവൻ ഇവന് പോഷത്വമാണ്. രണ്ടാമത് ജഡീകനുണ്ട്. ജഡീകനും ആത്മീയമായിട്ടുള്ള ഒന്നും വലിയ മനസ്സിലാത്ത അവന് കുറെ പാല് കുടിക്കുന്ന മാത്രം മനസ്സിലാവും. അന്നേരം ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച വന്നിരിക്കുന്ന ആൾക്കാർക്കും ചിലതൊന്നും മനസ്സിലാവത്തില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾ ജഡീകനാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഞാൻ അതിൽ പറയാനോട്ട് ഉദ്ദേശിച്ചത്. എന്നാൽ അങ്ങനെ ആത്മീയമായി മരിച്ചവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. FS 2 2:1 വാക്യത്തിൽ പറയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പഴയ മനുഷ്യൻ നിങ്ങൾക്ക് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ദൈവീയത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായിരുന്നു. മരിച്ചവരായിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് പറയാണ്. അപ്പോൾ അവയിൽ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മരിച്ചവരായിരുന്നപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് അലയുമായിരുന്നു, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമായിരുന്നു, ചില കാര്യങ്ങളെ നിങ്ങളെ നിയന്ത്രിച്ചിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ദൈവത്തിൽ നിങ്ങളുടെ യാതൊരു നിയന്ത്രണവുമില്ല. എന്നാൽ നിങ്ങളെ
ചില കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു, ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്ലഷറായിരുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമായിരുന്നു, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഡ്രൈവ് ചെയ്യുന്നു, നിങ്ങളുടെ പാഷൻസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വേറെ ചിലതായിരുന്നു. എന്തായിരുന്നു അത്? നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് കടന്നു. അവയിൽ നിങ്ങൾ മുമ്പേ എല്ലാവരും, അവയിൽ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരുന്നു. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ബൈ നേച്ചർ വി ആർ നാച്ചുറൽ. അന്നേരം നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നാച്ചുറലായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ. അവനെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ കാലഗതിയാണ്, ഈ ലോകത്തിന്റെ അധികാരമാണ്, അനുസരണക്കേടിന് മക്കൾ വ്യാപരിക്കുന്ന ഒരാത്മാവാണ്, അതിന്റെ പുറകിൽ അവനെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ കാര്യങ്ങളുമാണ്. അന്നേരം അവന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദന ഇല്ലാതെ, ഹൃദയ പരിച്ഛേദന വരാതെ, റിയലായിട്ടുള്ളൊരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാവാതെ ഒരു വ്യക്തിക്ക് ഈ സെലിബ്രേഷൻ വെറും ഒരു ബോറിംഗ് സെറമണി ആയിട്ട് തോന്നും. ക്രിസ്തീയ ജീവിതം അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായിട്ട് തോന്നും. അവനിപ്പോഴും എൻജോയ് ചെയ്യാൻ കഴിയുന്നത് അവന്റെ പഴയ കാര്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യം നടക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നടന്ന ആ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിന്റെ റിയാലിറ്റി ഒരു വ്യക്തി മനസ്സിലാകുമ്പോൾ, ആ വ്യക്തിയുടെ ശിക്ഷ മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നും കൂടി അറിയുമ്പോൾ അവൻ അത് സെലിബ്രേഷൻ ആവുകയാണ്. അതാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ, കൊലോസ്യ ലേഖനവും എഫേസ്യ ലേഖനവും ഒരേ കാര്യം രണ്ട് രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ്. കൊലോസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 11 വരെ പോലുള്ള വാക്യങ്ങൾ ഇതേ കാര്യമാണ്. എഫേസ്യ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ, റോമാലേഖനം 6 അധ്യായത്തിൽ ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കൊലോസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 11 വാക്യത്തിലും പറയുന്നു. കൈകൊണ്ടല്ലാത്ത പരിശോധന ചോദിച്ചു. കൊലോസ്യൻസ് ചാപ്റ്റർ 2:11 അവിടെ പറയാണ്, അവനിൽ ഇൻ ക്രൈസ്റ്റ് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിശോധനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിശോധന ലഭിച്ചു. ജഡശരീരം എന്ന് പറഞ്ഞ അവിടെ എന്താണ്? റോമലേഖന 6 അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് പാപശരീരത്തിന് നീക്കം വരേണ്ടത്. അവിടെ ജഡശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ മനുഷ്യനാണ്. അന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കൈകൊണ്ടല്ലാത്ത ഒരു പരിശോധന ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യത്തിൽ പറയാണ്, എഗൈൻ ആ കാര്യം പറയാണ്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അന്നേരം എന്ത് സംഭവിച്ചു? നിങ്ങളെ പഴയ മനുഷ്യൻ കട്ടായിപ്പോയി, നിങ്ങൾ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു. അടുത്ത വാക്യത്തിൽ പറയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിക്കപ്പെട്ടു. അടുത്ത വാക്യമാണ് ആ സെലിബ്രേഷൻ പറയുന്നത്. അങ്ങനെ സെലിബ്രേഷൻ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് 14 വാക്യം. ഇവിടെ പറയാണ് ജയോത്സവത്തിന്റെ കാര്യമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയപരിച്ഛേദം നടക്കുമ്പോൾ, ആ വ്യക്തി പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ എൻജോയ് ചെയ്തിട്ടെന്നറിയാമോ? ക്രൂശിൽ വെച്ചിട്ട് യേശു ക്രൂശ് ചെയ്ത ആ വിക്ടറിയുടെ സെലിബ്രേഷൻ അവന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രകർമ്മങ്ങളും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനോടുകൂടി ഉയർപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശുക്രിസ്തു പറയാണ്, ഇൻ ദ ക്രോസ് ഹി ഡിസാംഡ് സാത്താൻ. പിശാചിനെ നമ്മളുടെ മുകളിലുള്ള എല്ലാ അധികാരത്തെയും യേശുക്രിസ്തു ഡിസാം ചെയ്യുകയാണ്. പഴയ മനുഷ്യനിൽ കൂടി പിശാചിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റത്തെ ദൈവം കട്ട് ചെയ്ത് മാറ്റപ്പെടുകയാണ്. പുതിയ മനുഷ്യനായിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സെലിബ്രേഷനിലേക്ക് കടക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, ഓൾഡ് മാൻ നമ്മളുടെ ഹൃദയത്തിൽ അഗ്രചർമ്മം നിൽക്കുമ്പോൾ, നമുക്ക് ദൈവീകമായ കാര്യങ്ങളുമായിട്ട് നമ്മൾ മരിച്ചവരാണ്. ദൈവത്തിന്റെ ഒരു കാര്യവും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നത് ഈ ലോകത്തിന്റെ കാലഗതിയെ, പഴയ സ്വഭാവത്തെ, പഴയ എന്ന് പറയുന്ന പല അനേക കാര്യങ്ങളുണ്ട്. ഈ പഴയ കാര്യങ്ങളിലാണ് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയതായി കഴിയുമ്പോഴാണ് അത് പഴയതാവുന്നത്. എന്നാൽ പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ. എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയാണ്, മൂന്നിന്റെ ഒന്ന്, രണ്ടാം മൂന്ന്, രണ്ട് മൂന്നും, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ. കൊലോസ്യനെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ ചർമ്മത്തിലും നിങ്ങൾ മരിച്ചവരായിരുന്നു. അവിടെ നിങ്ങൾ മരിച്ചവരായിരുന്നു പറഞ്ഞിരിക്കുകയാണ്. താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, രണ്ടാമത് വേറൊരു മരണത്തിന്റെ കാര്യം പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവരായിരുന്നു, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവരായിരുന്നു. അതായത് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു, ദൈവീക കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു, സ്പിരിച്വൽ കാര്യങ്ങൾ നമുക്ക് അന്യമായിരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഈ ലോകത്തിന്റെ കാര്യങ്ങളായിരുന്നു. എന്നാൽ പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ മരിച്ചവരാണ്. എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരാകുന്നു. പിന്നീട് നമുക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്നു. ഉയരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഉയരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നു, സ്പിരിച്വൽ കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നു, ക്രിസ്തീയ ജീവിതം നമുക്ക് സെലിബ്രേഷൻ ആകുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ വെച്ചിട്ട് ചെയ്ത ആ വലിയൊരു വർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സെലിബ്രേഷനായി മാറുന്നു. അപ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങൾക്ക് മരിച്ചവരാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവരാണ് അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ ലോകത്തെ കാര്യങ്ങൾക്ക് പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഈ ലോകത്തിന് നമ്മളുടെ അടുത്ത് ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നു. ഈ ലോകവുമായിട്ട് നമുക്കൊരു വേർപാടുണ്ടാവുന്നു. ലോകത്തിന് നമ്മളെയും കൂട്ടാനായിട്ട് കഴിയുന്നില്ല, നമുക്ക് ലോകത്തോടും ചേരാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി ക്രൂശിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിൽ, വീണ്ടും ജനനത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ഹൃദയപരിശോധനയിൽ ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവവുമായിട്ടുള്ള സംബന്ധിച്ച് നമ്മൾ അലൈവ് ആകുമ്പോൾ ലോകവുമായിട്ട് സംബന്ധിച്ച് നമ്മൾ മരിച്ചവരായി തീരുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ അങ്ങനെ മനസ്സിലായവരാണ് ജനത്തിലേക്ക് ഇത് സാക്ഷീകരിക്കാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ജലത്തിലേക്ക് സാക്ഷീകരിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം പിന്നൊരു പുതിയ ജീവിതമായി മാറുകയാണ്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് വീണ്ടും ഒരു കുഴഞ്ഞു മറിഞ്ഞ ജീവിതമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെയും നമുക്ക് ദൈവത്തെ എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ലോകത്തെ എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇല്ല, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൈവത്തെ എൻജോയ് ചെയ്യാം, കുറച്ച് ലോകത്തെ എൻജോയ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് ക്രിസ്തീയ ജീവിതം പോകും. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിറഞ്ഞു, ഞാൻ തിരിച്ചു വരട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രൂശിൽ വെച്ച് നടന്ന ചില കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പഴയ നിയമത്തിലെ നിഴലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് കൊലോസ്യരിൽ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെയും വരുവാനുള്ളവയുടെ നിഴലായിരുന്നു. എന്നാൽ സബ്സ്റ്റൻസ്, റിയാലിറ്റി ഇസ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ കൂടി റിയാലിറ്റി നടന്നു കഴിഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ പഴയ ലൈഫ് തന്നെ മാറ്റപ്പെടുകയാണ്. നമ്മൾ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്ത്യ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളാണ് ക്രിസ്ത്യ ജീവിതം സെലിബ്രേഷനായിട്ട് എൻജോയ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്കേ ക്രിസ്ത്യ ജീവിതം സന്തോഷകരമായി തീരത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യ ജീവിതത്തിന്റെ അത്രയും മൊണോട്ടണസ് ലൈഫ് വേറെ കാണത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഇവർക്കെല്ലാം ഭാരമാണ്. പിന്നീട് ഇതെല്ലാം ഇവർക്ക് ഒരു ബർഡനായി തീരുകയാണ്. ഇനി ഞാൻ മുമ്പോട്ട് പോട്ടെ. അങ്ങനെ വരുമ്പോൾ പുറപ്പാട് ഉത്സവത്തിലേക്ക് തന്നെ മടങ്ങി വരാം. പുറപ്പാട് ഉത്സവം 12 അധ്യായത്തിന്റെ 14 വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. അന്നേരം പഴയ നിയമത്തിലെ ഒരു സെലിബ്രേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ സെലിബ്രേഷൻ ഓഫ് ദ പാസോവർ, അല്ലെങ്കിൽ ദ ഡേ ഓഫ് റിഡംപ്ഷൻ. ആ ദിവസം നിങ്ങൾക്ക് ഒരു ഓർമ്മ നാളായിരിക്കും. ആ ദിവസം നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. അതിന് സന്തോഷിക്കാൻ കഴിയുന്നതിന്റെ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നിങ്ങളുടെ മുകളിൽ നിന്ന് സംഹാരകന്റെ ശിക്ഷാവധി മാറ്റപ്പെട്ടു. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഹൃദയ പരിച്ഛേദന ഉണ്ടായി. ഇത് രണ്ടും കൂടി ഒരേ റിയാലിറ്റി ആയി തീരുമ്പോൾ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളുമാകും. ആ ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും കഴിയും. ഇത് രണ്ടും നടന്നാൽ, അല്ലെങ്കിൽ രണ്ടിന്റെ റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ. ഇത് ഒരു സെലിബ്രേഷനാണ്, ദ ഡേ ഓഫ് പാസോവർ, അല്ലെങ്കിൽ ദ ഡേ ഓഫ് റിഡംപ്ഷൻ ഈസ് വൺ സെലിബ്രേഷൻ. രണ്ടാമത് വേറൊരു സെലിബ്രേഷൻ പറയുന്നുണ്ട്, അതിനോട് തന്നെ ചേർന്നിട്ടാണ് വരുന്നത്. ആ ഫസ്റ്റ്, ഈ രണ്ട് സെലിബ്രേഷൻ ഇവരുടെ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. രണ്ടാമത്തെ സെലിബ്രേഷനാണ് മുമ്പോട്ട് പോകാൻ പറയുന്നത്. വായിച്ചോ, 14-15 വാക്യങ്ങൾ വായിക്കാം. പതിനേഴാമത്തെ വാക്യം ഇവിടെ പറയുന്നത്, യു ഷാൽ ഓൾസോ ഒബ്സേർവ് ദ ഫീസ്റ്റ്, ദ സെലിബ്രേഷൻ ഓഫ് അൺലിവൻ ബ്രെഡ്. അന്നേരം ഇത് രണ്ടാമത്തെ ഒരു സെലിബ്രേഷനാണ്. അതെന്താണെന്നറിയാമോ, ഈ പെസഹ കഴിയുന്ന ഉടനെ തന്നെ, ഒന്നാമത്തെ ദിവസം തന്നെ അടുത്തൊരു സെലിബ്രേഷനിലേക്ക് ഇവർ കടക്കുകയാണ്. അതെന്താണെന്നറിയാമോ, ഒന്നാം ദിവസം തന്നെ എന്ത് സംഭവിക്കണം, പുളിച്ച മാവ് നിങ്ങളുടെ വീട്ടിൽ നീക്കളയണം. ഒന്നാം ദിവസം, ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിച്ചുള്ള അപ്പം തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഇസ്രായേലും ചെയ്തു ചെല്ലണം. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, അതൊരു സ്ഥലമുണ്ട്, 13-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞു ഇത് രണ്ടും കൂടെ റിലേറ്റഡ് ആണ്, രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നല്ല. ഫസ്റ്റ് സെലിബ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കാണ്. അതിന്റെ അടുത്ത സെലിബ്രേഷനാണ് ഏഴാമത്തെ ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം. 34-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 34:18 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നിങ്ങൾ ആചരിക്കണം. യു ഷാൽ ഒബ്സേർവ് ദ ഫീസ്റ്റ് ഓഫ് അൺലിവൻ ബ്രെഡ്. അവിടെ പറയാണ് യു ഷാൽ സെലിബ്രേറ്റ്. അതൊരു ഉത്സവമാണ്. ഇത് രണ്ടാമത്തെ ഉത്സവമാണ്, ഇത് ഒന്നാമത്തെ ഉത്സവമല്ല. ഒന്നാമത്തെ ഉത്സവം ദ ഡേ ഓഫ് റിഡംപ്ഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവമാണ്. അന്നേരം വീണ്ടും ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ, ഒരു വ്യക്തിക്ക് ക്രിസ്ത്യ ജീവിതം സെലിബ്രേഷൻ ആവണമെങ്കിൽ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടാകണം. ആദ്യം ഒന്ന്, ആ വ്യക്തിയുടെ ശിക്ഷാവിധി മാറ്റപ്പെടുന്നു. രണ്ടാമത്, ആ വ്യക്തിയുടെ പഴയ മനുഷ്യൻ നീക്കപ്പെടുന്നു. അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അവന്റെ ജീവിതത്തിൽ നിന്ന് പഴയ ആ കൺട്രോള് കട്ടായി മാറുന്നു, പഴയ ജീവിതശൈലി മാറുന്നു. പുതിയ ജീവന്റെ പുതുക്കത്തിലേക്ക് ഇവൻ എൻ്റർ ചെയ്ത് അവൻ ജീവന്റെ പുതുക്കൽ നടക്കണം. ഇവൻ മുമ്പോട്ട് നടക്കുമ്പോൾ സംഭവിക്കാനായിട്ടുള്ള രണ്ടാമത്തെ ഒരു പോസിബിലിറ്റിയാണ്. എന്താണെന്ന് അറിയാമോ, ഇവന്റെ ജീവിതത്തിൽ പുളിപ്പ് എന്നുള്ളൊരു കാര്യം കടന്നു വരാം. നേരെ കർത്താവ് പറയാണ്, മുമ്പോട്ട് പോകുമ്പോൾ ആദ്യത്തെ സെലിബ്രേഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ രണ്ടാമത് ഈ കാര്യം കൂടി നടക്കണം. എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ പുളിപ്പ് ഉണ്ടാവാനായിട്ട്. എന്താണ് പുളിച്ച മാവ്? ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ നിയമത്തിൽ ഇതൊക്കെ നിഴലാണ്, പുതിയ നിയമത്തിലാണ് ഇതിന്റെ റിയാലിറ്റി വരുന്നത്. പുളിച്ച മാവിനെ പറ്റി ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒരുപാട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ പുളിച്ച മാവായിട്ട് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ദ തെറ്റായിട്ടുള്ള ഉപദേശം. രണ്ടാമത്തേത് ഹിപ്പോക്രസി. ഈ രണ്ട് കാര്യങ്ങളാണ് പുളിച്ചമാവെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒന്ന് തെറ്റായിട്ടുള്ള ഉപദേശം, രണ്ട് സീരിയസ് ആണ്. തെറ്റായിട്ടുള്ള ഉപദേശം സീരിയസ് ആണ്, അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള ഉപദേശത്തെ നമ്മൾ എതിർക്കുന്നത്. അത് രണ്ടിടത്തും യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, പരീശന്മാരുടെ ഉപദേശം ഒരു പുളിച്ചമാവാണ്. പൗലോസ് അത് പറയുന്നുണ്ട്, ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ ഉപദേശം കൂട്ടിച്ചേർക്കുന്ന പുളിച്ചമാവാണ്. ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള പുളിച്ചമാവ് ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12:1 എല്ലാവരും എടുത്തോ. 12:1 അവിടെ പറയാണ്, പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറയാണ്, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളിന്റെ ഹിപ്പോക്രസി. ഈ ഹിപ്പോക്രസി ആർക്കാ വരുന്നത്? ഹിപ്പോക്രസി രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് ഹിപ്പോക്രസി ഇല്ല അല്ലെ? രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് കപടഭക്തനാവാനായിട്ട് കഴിയത്തില്ല. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ കപടഭക്തി എന്ന് പറയുന്ന പുളിപ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടക്കും. എന്താണ് കപടഭക്തി? അടുത്ത വാക്യത്തെ എഴുതി വായിച്ചാൽ മനസ്സിലാവും. മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കത്തില്ല. ബട്ട് ദേർ ഇസ് നത്തിങ് കവേർഡ് അപ്പ് ദാറ്റ് വിൽ നോട്ട് ബി റിവീൽഡ് ആൻഡ് ഹിഡൻ വിൽ നോട്ട് ബി നോ. നേരെ എന്താണെന്നറിയാമോ കപടഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുളിച്ചമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻ മാത്രമല്ല, സിന്നിനെ കവർ ചെയ്യുന്നതിനെയാണ് കപടഭക്തി ഇല്ലെങ്കിൽ പുളിച്ചമാവ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ഈ കടന്നു വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാവാം തീർച്ചയായിട്ടും. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല ഈ സെലിബ്രേഷനിലേക്കൊന്നും പങ്കെടുക്കുന്നത്. പക്ഷേ ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കണമെന്ന് എന്തെങ്കിലും കപടഭക്തി എന്ന് പറഞ്ഞതുകൊണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ക്രിസ്ത്യ ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. മൂടിവെച്ച, മറച്ചുവെച്ച, കവറപ്പ് ചെയ്ത ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേഷൻ ആവത്തില്ല. ഇതാണ് 1 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ പൗലോസ് പറയുന്ന കാര്യം. 1 കൊരിന്ത്യർ, 1 കൊരിന്ത്യൻസ് chapter 5 verse 6 and 7. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് രണ്ടും എപ്പോഴും റിലേറ്റഡ് ആണ്. പഴയ നിയമത്തിലുള്ള റിലേറ്റഡ് ആണ്, പുതിയ നിയമത്തിലുള്ള റിലേറ്റഡ് ആണ്. പെസഹായുടെ കാര്യം കഴിയുന്ന അന്ന് തൊട്ട് ഫസ്റ്റ് ഡേ തുടങ്ങുകയാണ്. ആ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയാണ്. അതിന് ഇവിടെയും പറയാണ്, പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, നമ്മൾ ഈ ഒരു സെലിബ്രേഷനിലേക്ക് കടന്നു എന്നിട്ട് പറയാണ്, ആ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, ഈ ക്രിസ്ത്യ ജീവിതം നിങ്ങൾക്കൊരു റിയാലിറ്റി ആവുന്നില്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇത് മൊണോട്ടണസ് ആണ്. എന്താണ് കാര്യം? വീഴ്ച പറ്റുന്നു എന്നുള്ളതാണോ? അല്ല, അവിടെ പറയുന്ന പ്രശ്നം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല. ഈ പഴയത് എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നമുള്ളതാണ്. പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ഇംഗ്ലീഷ് ഇങ്ങനെയിരിക്കുന്നത്, നോർ വിത്ത് ദ ലിവൻ ഓഫ് മാലിസ് ആൻഡ് വിക്കഡ്നെസ് ബട്ട് വിത്ത് ദ അൺലിവൻ ബ്രെഡ് ഓഫ് സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് പറഞ്ഞു. ഞാൻ പറയുന്നത് വളരെ ക്ലിയറാണ്, ഇത് ചിലർക്കെങ്കിലും മനസ്സിലാകാത്തതുകൊണ്ടാണ് വീണ്ടും വിശദീകരിക്കുന്നത്. ഈ സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത് എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല, പാപമില്ലാത്ത അവസ്ഥയെപ്പറ്റിയല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു സിൻസിയറായിട്ട് ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യന്റെ മുമ്പിൽ വരുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ക്രിസ്ത്യ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ, ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സെലിബ്രേഷൻ ഉണ്ട്. ഒന്ന് ഒരു ഇൻഡിവിജ്വൽ സെലിബ്രേഷൻ ആണ്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓർക്കേണ്ടതാണ്. നമുക്ക് ഒരു നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള രക്ഷയെ കാണിക്കുന്നതാണ്. നമ്മൾ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടതാണ്. അത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവർക്കേ അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, യഥാർത്ഥത്തിൽ പഴയ ജീവിതത്തിൽ നിന്ന് മാറിയവർക്കേ അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ രണ്ടാമത്തെ പുളിപ്പില്ലായ്മയുടെ ഉത്സവം എന്ന് പറഞ്ഞ ഇറ്റ്സ് എ കോർപ്പറേറ്റ് സെലിബ്രേഷൻ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പുളിപ്പില്ലാത്തവരാകുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയതിനെ നീക്കിക്കളയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കോർപ്പറേറ്റ് ബോഡി നമ്മളൊരു പുളിപ്പില്ലാത്ത അപ്പമായി തീരുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അപ്പം ഒന്നാകൊണ്ട് നാം എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. അന്നേരം ഒരു കോർപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ സെലിബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ? വി ഷുഡ് ബി സിൻസിയർ. നമ്മൾ കവർ ചെയ്തുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതെന്ന് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും കൊരിന്ത്യലേഖനം എടുത്തപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആദ്യം നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കവറിംഗ് അപ്പുകളൊക്കെ മാറുകയാണ് വേണ്ടത്. ഈ കവറിംഗ് അപ്പുകൾ മാറിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സെലിബ്രേഷനിലേക്ക് കടക്കാനായിട്ട് എത്തും. ഹിപ്പോക്രസി എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രശ്നമാണ്. റോമലേഖനം 12-ാമത്തെ അധ്യായം നമ്മൾ റോമർ 6, 7, 8 ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രക്ഷയെപ്പറ്റി പറഞ്ഞു വന്നിട്ട് 12-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴേക്ക് അത് ദൈവസഭയെ പറ്റി ഉള്ള കാര്യത്തിലേക്ക് വരികയാണ്. ദൈവസഭ ഒരു ശരീരമാണ് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 12-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ദൈവസഭയെ പറ്റി പറയുമ്പോൾ തന്നെ പറയാണ്, നിങ്ങൾ ഭാവിക്കേണ്ടതിന് മുമ്പ് മുകളിൽ ഭാവിക്കരുത്, ഡോണ്ട് ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലും വരാം, ദൈവസഭയിലും വരാം, ആരും നിങ്ങളെ കഴുത്തിന് പിടിക്കാനായിട്ട് വരത്തില്ല. പക്ഷെ എന്താണ് സംഭവിക്കേണ്ടത്? പക്ഷെ ഒരു ഹിപ്പോക്രറ്റിക്കൽ ആയിട്ടുള്ള ഒരു താഴെ വരുമ്പോഴാണ് ദൈവസഭയെ പറ്റി പറയുന്നത്. ഒരു ശരീരത്തിൽ നമുക്ക് വായിച്ചോ 12-ാം 4 മുതൽ. ഓക്കെ, അത് നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓരോ അവയവങ്ങൾക്കും ദൈവസഭയിൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ക്രിസ്ത്യൻ അല്ല. നമ്മൾ പ്രസക കുഞ്ഞാറിന് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു, എന്റെ പാപത്തിന്റെ ശിക്ഷ നീക്കപ്പെട്ടു, എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ഐ ആം എ ഹോളി മാൻ എലോൺ എന്നുള്ള രീതിയിലല്ല ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം ഒരു പിണ്ഡത്തിന്റെ ഭാഗമാവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു അപ്പത്തിന്റെ ഭാഗമാവുകയാണ്. നമ്മൾ ആ അപ്പത്തിന്റെ ഭാഗമാകണമെങ്കിൽ, ആ അപ്പത്തിന്റെ ഭാഗമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുളിപ്പ് എന്ന് പറയുന്ന കപടഭക്തിയും കവറിംഗ് അപ്പും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടണം. ആ കവറിംഗ് അപ്പ് ഉള്ളിടത്തോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫെലോഷിപ്പ് ഉണ്ടാകാനായിട്ട് കഴിയത്തില്ല. അതാണ് അടുത്ത 12-ാം 1-ൽ പറഞ്ഞിരിക്കുന്നത്, 9-ാമത്തെ വാക്യത്തിൽ 12-ാം 9-ൽ പറഞ്ഞിരിക്കുകയാണ്, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. ഇംഗ്ലീഷ് എങ്ങനെയാണെന്നറിയാമോ? 9, let love be without hypocrisy. എന്താ ദൈവസഭയുടെ പ്രശ്നം? ദൈവസഭയിൽ ഒരു വ്യക്തിക്ക് ക്രിസ്ത്യ ജീവിതം എൻജോയ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം? There is something covered. യേശുക്രിസ്തു രക്തത്താൽ കവർ ചെയ്തതല്ല, നമ്മളുടെ ഹിപ്പോക്രസി കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ നമ്മളുടെ സെലിബ്രേഷൻ എല്ലാം വെറും റിച്ചതായി തീരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ? സിൻസിയർ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഏത് പാപമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷമിക്കപ്പെടാത്തത്? നിങ്ങൾക്കറിയാമോ ഏത് പാപമാണ് ദൈവത്തിന് ക്ഷമിക്കപ്പെടാത്തത്? ഏതാ? പരിശുദ്ധാത്മാവിനോടുള്ള പാപമാണ്. എന്നാൽ അതിന്റെ റിയൽ അർത്ഥം എന്താണെന്നറിയാമോ? ക്ഷമിക്കപ്പെടാത്ത പാപം ഒറ്റ പാപമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വായിക്കാം യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാൻ അതിന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ. നമുക്ക് പാപമില്ല എന്ന് പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. അന്നേരം ഒരാൾ പറയുകയാണ് ഈ സെലിബ്രേഷൻ പാപമില്ലാത്തവരെല്ലാം കൂടെ വന്നിരുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ചുമ്മാതാ. പാപമില്ലാത്തവരാരുമില്ല. നമുക്ക് പാപമില്ല എന്ന് പാപമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. അവൻ പാപമില്ലാത്തവനായിട്ട് വന്നതിന്റെ കാര്യം നമ്മുടെ പാപം ഏറ്റെടുക്കാനാണ്. യോഹന്നാന്റെ ലേഖനം തന്നെ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, അതിലേക്ക് പോകുന്നില്ല. നമുക്ക് പാപമുണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും. പാപമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് 1-ാമത്തെ 1-ാം തരം കള്ളനാണ്. പാപം ഇല്ലാത്തതുകൊണ്ടല്ല. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, നമ്മൾ ഒന്നാം തരം കള്ളനാണ്, അതവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യം നമ്മളില്ല. എന്നാൽ ഇഫ് അടുത്ത വാക്യം, ഒമ്പാമത്തെ വാക്യം, അതെ, ക്ഷമിക്കപ്പെടാത്ത പാപം ഏതാ? അതുകൊണ്ട് ഒരു പാപമുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഏറ്റുപറയാത്ത പാപം ക്ഷമിക്കപ്പെടാത്ത പാപമാണ് അല്ലേ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തന് നീതിമാനുമാകുന്നു. നേരെ പാപം ഏറ്റുപറയുന്നതിന് പകരമാണ് എന്തിനാണ് ചെയ്യുന്നത് ആൾക്കാര്? പാപം ഏറ്റുപറയുന്നതിന് പകരമാണ് കവർ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. അന്നേരം പാപം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാതെ അതിനെ കവർ ചെയ്തുകൊണ്ട് ദൈവസഭയുടെ ഭാഗമായിട്ടിരിക്കാവുന്ന ഒരാൾ വിചാരിച്ചാൽ ദൈവം പറയാണ് അവന്റെ ജീവിതത്തെ അത്രയും മിസറബിൾ ലൈഫ് വരെ കാണത്തില്ല. അവൻ ദൈവസഭയിൽ വരുമ്പോഴും മിസറബിൾ ആകും, മിസറബിൾ ആകുകയും ചെയ്യണം. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം അവനെ വെച്ചിരിക്കുന്നത്. എന്നാൽ പക്ഷേ ദൈവം പറയാണ് ദൈവം ഒരു പാപത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ അവൻ പാപം ഏറ്റുപറയുമ്പോൾ ഏത് പാപവും ഏറ്റുപറഞ്ഞ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സകല അനീതിയും പോക്കിയെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ ഏത് പാപവും ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണ്ടും പ്രവേശനവും കർത്താവിന്റെ സന്നിധിയിൽ ഈ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യോഹന്നാൻ എന്റെ ഏഴാമത്തെ 1:7 ഇവിടെ പറയാണ് ഈ ഫെലോഷിപ്പ് എങ്ങനെ നടക്കുന്നേ, ഫെലോഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വെളിച്ചത്തിൽ നടക്കുകയല്ല, ഇല്ലെങ്കിൽ ദൈവം വെളിച്ചത്തിൽ നടക്കുകയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം വെളിച്ചമാകുന്നു, അവൻ ഒരു ഇരുട്ടുമില്ല അല്ലേ. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന അതിന്റെ 5:1 പറഞ്ഞിരിക്കുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഒരു ഇരുട്ടുമില്ല. പാപമില്ലാത്തവൻ ദൈവം മാത്രമേ ഉള്ളൂ, പാപമില്ലാത്തവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ വാക്കിംഗ് ഇൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം ദൈവസഭയിൽ പ്രസ്താവിക്കുമ്പോൾ, ദൈവസഭയുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ പാപം വെളിപ്പെടും. ആ പാപം വെളിപ്പെടുമ്പോൾ നാം എന്ത് സംഭവിക്കുന്നു അറിയാമോ? നാം വെളിച്ചത്തിലേക്ക് വരും. വെളിച്ചത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിലാണ് വെളിപ്പെടുന്നത്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പിന്നീടേ വെളിപ്പെടുത്തുള്ളൂ, ആദ്യമേ ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നേ? അപ്പോൾ മാത്രമേ കൂട്ടായ്മ ഉണ്ടാകത്തുള്ളൂ, അപ്പോൾ മാത്രമേ ഫെലോഷിപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഫെലോഷിപ്പ് വെളിച്ചത്തിൽ നടക്കുന്നവർ തമ്മിൽ മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കവർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മറയിടുകയും ദൈവത്തിന്റെ സന്നിധിയിലും ദൈവസഭയുടെ മുമ്പിലും നമ്മളൊരു മറയിട്ടുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഈ പുളിപ്പും കൊണ്ട് നമുക്ക് ക്രിസ്ത്യ ജീവിതം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ ക്രിസ്ത്യ ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവാം, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇമ്മീഡിയറ്റ്ലി റിപ്പന്റ് ചെയ്തിട്ട് നമുക്ക് കടന്നു വരാൻ കഴിയുമാണ്. കർത്താവ് പറയാണ് സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. കുറച്ചു നാൾ മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ മീറ്റിംഗിനൊക്കെ വന്നിരുന്നു, വളരെ വളരെ നിരാശനായിട്ട് എപ്പോഴും ഇരിക്കാറുണ്ട്. നിരാശനായി ഇരിക്കാന്ന് പറഞ്ഞാൽ ഉറക്കെ പാട്ടുപാടുന്നു പാട്ടുപാടുന്നില്ല എന്നുള്ളതല്ല, ചിലരുടെ എക്സ്പ്രഷൻ രീതി വ്യത്യാസമാണ്. ചിലര് ഉറക്കപ്പാടും, ചിലർ ചിലപ്പം ഉറക്കപ്പാടായിരിക്കും, ചിലപ്പോൾ അവരുടെ ഹൃദയത്തിലായിരിക്കും. പക്ഷെ എങ്കിലും അവരുടെ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ശബ്ദമോ ഇതിനോ അല്ലെ എല്ലാം അപ്പുറത്ത് ദേ ആർ ഡിസ്കറേജ്ഡ്, നിരാശരാണ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ എൻജോയ്മെന്റ് ഒട്ടും അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ദേ ആർ മൊണോട്ടണസ്, ഒരു മൊണോട്ടണസ് ലൈഫ് നയിക്കുന്നവരാണ്. അവരുടെ പ്രാർത്ഥനകളിലും എല്ലാം ഈ നിരാശയാണ്. എന്നിട്ട് ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, സഹോദരൻ എന്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാനായിട്ട്, സൗണ്ടിന്റെ അല്ല, കർത്താവിൽ എന്തുകൊണ്ട് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ നിനക്ക് എന്തോ തടസ്സം എന്ന് ചോദിച്ചു. ആ സഹോദരൻ എടുത്ത് പറഞ്ഞത്, ഐ എം നോട്ട് വർത്തി ടു പ്രൈസ് ഗോഡ്, കർത്താവിനെ സ്തുതിക്കാൻ ഞാൻ വർത്തിയല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആരാ ഞാൻ? ഇതുകൊണ്ട് ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറയാണ്, ആരാണ് വർത്തി, ആരാണ് കർത്താവിനെ സ്തുതിക്കാൻ ഈ ക്രിസ്ത്യൻ ജീവിതം എൻജോയ് ചെയ്യാൻ വർത്തിയായിട്ടുള്ള ആരാണ്? പാപമില്ലാത്തവരാണോ? പാപമില്ലാത്തവരല്ല. ആരാണ് വർത്തി? കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. വെളിപാട് പുസ്തകം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലുള്ള ഒരു സെലിബ്രേഷനാണ് കാണുന്നത്. സ്വർഗത്തിലുള്ള വലിയ സെലിബ്രേഷൻ. അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ, യു ആർ വർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർത്തി ആർ യു ടു ടേക്ക് ദ ബുക്ക് ആൻഡ് ബ്രേക്ക് ഇറ്റ് സീൽ. പറയാണ് നമ്മളുടെ വർത്തിനെസ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു ഈ സ്തുതിയും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യരായതുകൊണ്ടാണ് നമ്മൾ അവനെ സ്തുതിക്കുന്നത്. നമ്മൾ യോഗ്യരായതുകൊണ്ടല്ല നമ്മൾ അവരെ സ്തുതിക്കുന്നത്, യേശു ക്രിസ്തു സ്തുതിയും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനാണ്. ഇനി നമുക്കും യോഗ്യത ഉണ്ടാവണം. എന്താണ് ആ യോഗ്യത? അടുത്ത വാക്യത്തിൽ പറയാണ്, നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളിലും ജാതികളിൽ നിന്നുള്ളവരെ നിന്റെ ദൈവത്തിനായി വിലക്കു വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ബാക്കി വെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ആരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്? കർത്താവിന്റെ രക്തത്താൽ വിലക്കു വാങ്ങപ്പെട്ടവർ, ദൈവത്തിന്റെ രാജ്യമായവർ, ദൈവത്തിന്റെ സഭയായവർ, കർത്താവിന്റെ വെളിച്ചത്തിൽ നടക്കുന്നവർ, അവർക്ക് കർത്താവിനെ സ്തുതിക്കാം. അവരുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഇമ്മീഡിയറ്റ്ലി അവരെന്ത് സഹിക്കണം? യോഹന്നാൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ കർത്താവിന് വീണ്ടും നിങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട്. പക്ഷേ ഇഫ് യു ആർ കവറിംഗ് വേറെ ഏതെങ്കിലും രീതിയിൽ കവർ ചെയ്യുകയാണെങ്കിൽ ദൈവം പറയാണ് നിങ്ങൾക്ക് ഈ ജീവിതം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് ഈ പറഞ്ഞ ഏത് കാര്യങ്ങളും കൊണ്ടാണ്? ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോങ് സെൻസിൽ ഇതെടുക്കരുത്. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കരുതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. കർത്താവിനെ സ്തുതിക്കണം. ഞാനിപ്പോ പറയാണ്, ഒരു ടീച്ചർ പറയാണ്, സ്കൂളിൽ പറയാണ്, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ വരാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരരുതെന്നല്ല പറയുന്നതിന്റെ അർത്ഥം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാൽ, കർത്താവിന്റെ ക്രിസ്തീയ ജീവിതം സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം നമുക്കൊരു സെലിബ്രേഷനായി തീരണമെങ്കിൽ, കർത്താവിന്റെ ക്രൂശിലെ വർക്കിന്റെ എല്ലാ എക്സ്പീരിയൻസും നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അത് ഒന്നാമത് നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്രൂശിൽ വിളിച്ച് നമ്മുടെ ശിക്ഷ മാറ്റപ്പെട്ടു. രണ്ടാമത് നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിൽ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. മൂന്നാമത് യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നും ഒരിക്കൽ മാത്രം നമ്മുടെ പാപം പോജിക്കുകയല്ല, ഇന്നും നമ്മളെ കഴുകുകയും നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടിരിക്കുന്നു.